മത്തായി അദ്ധ്യായം 17. 6 ദിവസത്തിനു ശേഷം യേശു പത്രോസ്, യാക്കോബ്, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരോടുകൂടി വലിയൊരു മലമുകളിലേക്ക് കയറി. അവിടെ അവർ ഒറ്റയ്ക്കായിരുന്നു. ഈ ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശുവിന് മാറ്റമുണ്ടായി. അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി, അവന്റെ വസ്ത്രങ്ങൾ പ്രകാശം പോലെ വെളുത്തു. അപ്പോൾ അവനുമായി സംസാരിക്കുന്ന രണ്ടു പേരെയും കണ്ടു. അവർ മോശയും ഏലിയാവുമായിരുന്നു. പത്രോസ് യേശുവിനോട് പറഞ്ഞു,
കർത്താവേ, ഞങ്ങൾ ഇവിടെ ഉണ്ടായത് നന്നായി. അങ്ങ് ആവശ്യപ്പെടുന്നെങ്കിൽ ഞാനിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്.
പത്രോസ് സംസാരിക്കവേ ഒരു തിളങ്ങുന്ന മേഘം അവരെ മൂടി. മേഘത്തിൽ നിന്നൊരു അശരീരം ഉണ്ടായി.
ഇവൻ എന്റെ പുത്രൻ, ഇവനെ ഞാൻ സ്നേഹിക്കുന്നു, ഇവനിൽ ഞാൻ സന്തുഷ്ടനാണ്, ഇവനെ അനുസരിക്കുക.
ശിഷ്യന്മാർ ഇത് കേട്ടു. അവർ വളരെ ഭയന്നു. അവർ മുഖമടിച്ച് താഴെ വീണു. എന്നാൽ യേശു വന്ന് അവരെ സ്പർശിച്ചു. യേശു പറഞ്ഞു,
എഴുന്നേൽക്കൂ, ഭയപ്പെടേണ്ട.
ശിഷ്യന്മാർ തലപൊക്കി നോക്കി. അവർ യേശുവിനെ മാത്രം കണ്ടു. അവർ മലയിറങ്ങുകയായിരുന്നു. യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചു,
മലയിൽ നിങ്ങൾ കണ്ടതൊന്നും ആരോടും പറയരുത്. മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കും വരെ കാത്തിരിക്കുക, അപ്പോൾ നിങ്ങൾ കണ്ടതൊക്കെ പറയാം.
ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു,
ക്രിസ്തു വരും മുമ്പേ ഏലിയാവ് വരുമെന്ന് ശാസ്ത്രിമാർ പറയാൻ കാരണമെന്താണ്?
യേശു മറുപടി പറഞ്ഞു,
ഏലിയാവ് വരുമെന്ന് അവർ പറഞ്ഞത് ശരിയാണ്. ഏലിയാവ് എല്ലാം നേരെയാക്കുമെന്നതും സത്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാവ് വന്നുകഴിഞ്ഞു, എന്നാൽ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. ആളുകൾ ചെയ്യാവുന്ന എല്ലാ മോശമായ കാര്യങ്ങളും അവനോട് ചെയ്തു കഴിഞ്ഞു. മനുഷ്യപുത്രനോടും അതുതന്നെയാണ് ചെയ്യുക. അതേ ആളുകൾ തന്നെ മനുഷ്യപുത്രനെയും കഷ്ടപ്പെടുത്തും.
സ്നാപക യോഹന്നാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏലിയാവ് എന്ന് യേശു അർത്ഥമാക്കുന്നതെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. യേശുവും ശിഷ്യന്മാരും ആളുകളുടെ അടുത്തേക്ക് മടങ്ങി. ഒരാൾ യേശുവിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി. അയാൾ പറഞ്ഞു,
കർത്താവേ, എന്റെ മകനോട് കരുണ കാട്ടേണമേ. അവൻ അപസ്മാരം കൊണ്ട് വളരെ കഷ്ടപ്പെടുന്നു. അവൻ ഇടയ്ക്ക് തീയിലോ വെള്ളത്തിലോ വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നെങ്കിലും അവർക്കവനെ സുഖപ്പെടുത്താനായില്ല.
യേശു മറുപടി പറഞ്ഞു,
നിങ്ങൾ അവിശ്വാസികൾ, നിങ്ങളുടെ ജീവിത രീതി തന്നെ തെറ്റ്. ഞാൻ എത്ര കാലം നിങ്ങളോടൊപ്പം ഉണ്ടാവണം? എത്ര കാലം ഇങ്ങനെ പൊറുക്കണം? കുട്ടിയെ കൊണ്ടുവരിക.
യേശു ആ കുട്ടിയെ ബാധിച്ച ഭൂതത്തോട് ശക്തമായി കൽപ്പിച്ചു. ഭൂതം അവനെ വിട്ടുപോയി. കുട്ടിക്ക് സുഖമായി. പിന്നീട് ശിഷ്യന്മാർ തന്നെ യേശുവിനെ സമീപിച്ചു. അവർ പറഞ്ഞു,
ഞങ്ങൾ ഭൂതത്തെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ ഞങ്ങൾക്കതിനായില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് സാധിക്കാഞ്ഞത്?
യേശു മറുപടി പറഞ്ഞു,
അല്പവിശ്വാസികളായതിനാലാണ് നിങ്ങൾക്കത് കഴിയാഞ്ഞത്. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മലയോട് ഇവിടെ നിന്ന് മാറി അവിടെ പോകൂ എന്ന് ആജ്ഞാപിച്ചാൽ മല മാറുക തന്നെ ചെയ്യും. നിങ്ങൾക്കെല്ലാം സാധ്യമാകും.
പിന്നീട് ശിഷ്യന്മാർ ഗലീലയിൽ ഒത്തുകൂടി. യേശു അവരോട് പറഞ്ഞു,
മനുഷ്യപുത്രൻ ചിലരുടെ കയ്യിൽ അകപ്പെടും, അവർ അവനെ കൊല്ലും, 3ാം ദിവസം അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും.
യേശു കൊല്ലപ്പെടുമെന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് വളരെ ദുഃഖമായി. യേശുവും ശിഷ്യന്മാരും കഫർണഹൂമിലേക്ക് പോയി. അവിടെ ചിലർ പത്രോസിനെ സമീപിച്ചു. 2 ദ്രഹ്മ കരം പിരിക്കുന്നവരായിരുന്നു അവർ. അവർ ചോദിച്ചു,
നിങ്ങളുടെ ഗുരു 2 ദ്രഹ്മ നിങ്ങൾക്ക് കൊടുത്തോ?
പത്രോസ് പറഞ്ഞു,
ഉവ്വ്, അവൻ അത് ചെയ്യുന്നു.
പത്രോസ് യേശു തങ്ങിയിരുന്ന വീട്ടിലേക്ക് കയറി. അയാൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ യേശു പറഞ്ഞു,
ഭൂമിയിലെ രാജാക്കന്മാർക്ക് ആളുകളിൽ നിന്നും പല വിധത്തിലുള്ള നികുതികളും കിട്ടും. എന്നാൽ നികുതി അടയ്ക്കുന്ന ജനങ്ങൾ ആരാണ്? അവർ അവന്റെ സ്വന്തം ആളുകളാണോ അല്ല അന്യരോ? നീ എന്ത് കരുതുന്നു?
പത്രോസ് പറഞ്ഞു,
മറ്റുള്ളവർ നികുതി അടയ്ക്കുന്നു.
യേശു പറഞ്ഞു,
അതുകൊണ്ട് രാജാവിന്റെ ആളുകൾക്ക് നികുതി കൊടുക്കേണ്ടതില്ല. എന്നാൽ ഈ നികുതി പിരിവുകാരെ നമ്മൾ കോപാകുലരാക്കേണ്ട. അതിനാൽ ഇങ്ങനെ നികുതി കൊടുക്കുക. കടലിൽ പോയി മീൻ പിടിക്കുക. ആദ്യത്തെ മീനെ പിടിച്ചാലുടൻ അതിന്റെ വായ് തുറക്കുക. അതിന്റെ വായിൽ ഒരു നാണയം കാണാം. അതെടുത്ത് നികുതി പിരിവുകാർക്ക് കൊടുക്കുക. അവർ എനിക്കും നിങ്ങൾക്കും വേണ്ടി നികുതി അടയ്ക്കും.